നമസ്കാരം. അഡ്വക്കേറ്റ് ബിനോയ് കടവൻ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
അട്ടപ്പാടിയിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മധു എന്ന വ്യക്തി മർദ്ദനമേറ്റ് കൊല്ലപ്പെടുവാനിടയായ സാഹചര്യം കേരളത്തിൽ നിയമവ്യവസ്ഥ പാലിക്കപ്പെടുന്നില്ല എന്നതിന് തെളിവല്ലേ?
ഡെലസ് അതിദാരുണമായ സമൂഹമനസാക്ഷിയെ ഇത്രയും ഞെട്ടിച്ച ഒരു സംഭവം അടുത്ത കാലത്ത് നമ്മൾ കേരളം കണ്ടിട്ടുണ്ടാവില്ല. കാരണം മനുഷ്യൻ നമ്മളെല്ലാവരും തന്നെ ഏറ്റവും ഒരു സോഷ്യൽ വെൽഫെയർ സ്റ്റേറ്റ് എന്ന രീതിയിൽ ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ഏറ്റവും വലിയ പ്രഭാവത്തിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യന് കൃത്യമായി ഭക്ഷണമെങ്കിലും നൽകാൻ കഴിയുക എന്നുള്ളതാണ്. അത് ലഭിക്കാത്തൊരവസരത്തിൽ ഒരു മനുഷ്യൻ ഭക്ഷണത്തിന് വേണ്ടി മോഷണം ചെയ്തു എന്ന് പറയുമ്പോൾ അതിനായി അവനും കൊല്ലപ്പെടുക എന്നുള്ളൊരവസ്ഥ, അത് നമ്മൾ ഇവിടെ വളരെ അഭിമാനകരമായി നമുക്ക് കൃത്യമായ ഒരു നിയമവ്യവസ്ഥതയുള്ള ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് നമ്മൾ ഇപ്പോഴും അവകാശപ്പെടുന്ന ഒരു അവസ്ഥയിൽ അതിനുവേണ്ടി ഒരു സമൂഹം ആൾക്കാര് ഒരു കള്ളനെന്ന് കുറ്റപ്പെടുത്തി അയാളെ കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞ ഏറ്റവും അതിദാരുണമായ സംഭവമാണ്. പക്ഷെ ഇവിടെ നീതി നിയമത്തിന്റെ കാഴ്ചപ്പാടിൽ അതിനെ നോക്കുമ്പോൾ നിയമത്തിന്റെ പോരായ്മയല്ല അതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു കാര്യം. കാരണം എന്ന് വെച്ചാല് നമുക്കിവിടെ പണ്ട് മുതലേ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സമൂഹത്തിന് വേണ്ടിയിട്ട് വേണ്ടി അവരുടെ ഉന്നമനത്തിനും അവരുടെ സംരക്ഷയ്ക്കും വേണ്ടിയൊക്കെ നമുക്കിവിടെ കാര്യമായിട്ടുള്ള നിയമങ്ങൾ ഇവിടെ ഉള്ള ഒരു സംസ്ഥാനമാണ്. അത് മാത്രമല്ല അത് കാര്യമായി ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. പക്ഷേ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട, അതായത് നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിലേക്ക് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം, ഇതിനൊരു സാമൂഹികമായ ഒരു കാഴ്ചപ്പാടുണ്ട്. കാരണം നിയമപരമായിട്ട് നമുക്കിവിടെ ഷെഡ്യൂൾ കാസ്റ്റ് ഡിസ്ക്രൈബ് അട്രോസിറ്റീസ് ആൻഡ് പ്രിവെൻഷൻ ആക്ട് അങ്ങനെ ഒരു ആക്ട് ഉണ്ട്. അതായത് ഏതെങ്കിലും രീതിയിൽ അവരെ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട ഒരു സമൂഹത്തെ ഏതെങ്കിലും രീതിയിൽ അപമാനിക്കത്തക്ക രീതിയിൽ ഒരു പേര് വിളിച്ചാൽ തന്നെ ഭയങ്കരമായി കുറ്റം ചാക്കുകയും അത് ഈ നോൺ അവൈലബിൾ ആയിട്ടുള്ള ഓഫൻസ് ആണ്. അപ്പൊ അതൊന്നും ഇതിന്റെ പരിധിയിൽ വരുന്നില്ല. ഇന്ന് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൽ തന്നെ വളരെ കർക്കശമായ നിയമങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഗ്രീവേജ് കാർട്ട് മർഡർ എല്ലാം വളരെ കൃത്യമായിട്ട് അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ അതിനെ ഒരു സാമൂഹിക മനസാക്ഷിയിൽ കൂടെ നമ്മളതിനെ കാഴ്ചപ്പെടുന്നത് കാണേണ്ടത് വളരെ ആവശ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സാമൂഹിക വ്യവസ്ഥയ്ക്ക് വരുന്ന ഒരു മാറ്റം. ആദ്യത്തെ ഒരു സാധാരണ ഇതെന്ന് വെച്ചാൽ എന്തുകൊണ്ട് എങ്ങനെ ഒരു മനുഷ്യന് ഒരു നിയമം കയ്യിലെടുക്കാൻ സാധിക്കും? നിങ്ങളൊരു മനുഷ്യനെ മോഷ്ടാവെന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്റെ കൃത്യമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിങ്ങൾ അതിനെ നിയമപാലകരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ചോദിച്ചാൽ വനപാലകരായാലും കണ്ടുപിടിച്ച് കൊടുത്തു എന്നുള്ളത് തീർത്തും ഒരു മിക്കയായിട്ട് പോകും. എന്തിനു വനപാലകരായാലും കണ്ടുപിടിച്ച് നാട്ടുകാരെ ഏൽപ്പിക്കുക എന്നുള്ളൊരു ചോദ്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് ചെറുപ്പം. അപ്പോൾ അതിനകത്ത് നമ്മളത് നിയമം കയ്യിലെടുക്കുന്ന ഒരു മനുഷ്യനും ഒരിക്കലും അത് ന്യായീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. പിന്നെ നമ്മുടെ ഒരു സമൂഹ മനസാക്ഷിയാണ് ഏറ്റവും ഞെട്ടിക്കുന്ന രീതി എന്ന് പറയുന്നത് ഒരു മർദ്ദിച്ച അവസ്ഥനായ ഒരു യുവാവിന്റെ കൂടെ നിൽക്കുന്ന സെൽഫി എടുത്ത് നിൽക്കുന്ന ഒരു സ്മുതിയ തരത്തിലുള്ള മലയാളി മനസാക്ഷി നമുക്കവിടെ കാണാം. ഇതിനകത്തൊക്കെ ഏറ്റവും നമ്മുടെ ക്രൂരതയ്ക്കുള്ള പരിധികൾക്കൊക്കെ അപ്പുറത്തേക്കാണ്. ഇവിടെ നിയമമല്ല ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒന്നുവരും നമ്മുടെ മൂല്യച്യുതിയുടെ ഒരു ഒരു പ്രതിഫലനമാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് എന്ത് സംഭവിച്ചാലും നമുക്ക് പണ്ടൊക്കെ കൃത്യമായിട്ട് ഉത്തരവാദിത്തങ്ങളുണ്ടാകുന്നു. ഒരു നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞാൽ നിയമമാരും കയ്യിലെടുക്കേണ്ട കാര്യമില്ല. പിന്നെ നിയമം കയ്യിലെടുക്കേണ്ട കാര്യമില്ല, നമ്മൾ നിയമപാലകരെ ഏൽപ്പിക്കുക. അവരാ നിയമത്തിന്റെ നടപടികളിലേക്ക് പോകണം.
ഇപ്പൊ നിയമപരമായിട്ട് ഇതിനൊരു കൊലപാതകമായിട്ട് തന്നെ ആണ് ഇപ്പോൾ കാണുന്നത് അല്ലേ?
കൊലപാതകമായിട്ട് തീർച്ചയായിട്ടും കൊലപാതകമായിട്ട് അത് തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടമായിട്ട് ബന്ധപ്പെടുത്തി കാര്യം. എനിക്കൊന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ദാരുണമായ കീടനങ്ങളാണ് ആ യുവാവിനെ ഏൽക്കേണ്ടി വന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മരണം ആ യുവാവിനായി ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളുടെ ഒരു റിസൾട്ട് ആണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും അതിനകത്ത് യാതൊന്നും സംശയിക്കേണ്ട കാര്യമില്ല.
അഡ്വക്കേറ്റ് ബിനോയ്, ഇപ്പോൾ പ്രതികൾ ഇതിന്റെ പ്രതികളെ എല്ലാവരെയും തന്നെ 16 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിയമപരമായി ഇപ്പോൾ എവിടെയാണ് ഈ സംഭവം നിയമപരമായി നിൽക്കുന്നത്?
ഇപ്പോൾ ഇതിന്റെ തുടക്കത്തിൽ മാത്രമാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത്രയുമൊക്കെ ചെയ്തതെന്നൊക്കെ മനസ്സിലായത്. പിന്നെ ഈ പറഞ്ഞ പോലെ ആൾക്കാരെയൊക്കെ ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ തുടക്കത്തിൽ മാത്രമേ ആയിട്ടുള്ളൂ. ഈ വിക്ടിം എന്ന് പറയുന്നത് ഒരു കാര്യമായ വിദ്യാഭ്യാസം ഇല്ലാത്ത കാര്യമായ നിയമത്തിന്റെ അറിവുകളില്ലാത്ത ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവാണ്. അപ്പൊ നമ്മളിതിനകത്ത് ഈ മറ്റൊരു സമൂഹത്തിൽപ്പെട്ട എനിക്ക് തോന്നുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് മറ്റൊരു സമൂഹത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിശ്വാസത്തിൽ മറ്റൊരു പ്രസ്ഥാനത്തിൽ പെടുന്ന ഒരു വ്യക്തിയെ നമ്മൾ അവനെ ഉൾക്കൊള്ളാനും അവളെ മനസ്സിലാക്കാൻ പോയിട്ട് അവനെ ഉൾക്കൊള്ളാൻ പോയിട്ട് അവനെ ഒന്ന് തിരിച്ചറിയാൻ പോലുള്ള ശ്രമം പാടെ ഉപേക്ഷിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഒരു ഒരു ഡെവലപ്മെന്റ് ആണ് നമ്മളിപ്പോ കാണുന്നത്. കാര്യം ഇതിനു മുമ്പ് നടന്ന നമ്മളിപ്പോ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ഏറ്റവും വലിയ കുഴപ്പം ചെയ്യാൻ ഒരു മനുഷ്യന്റെ വ്യത്യസ്തമായ ഒരു അഭിപ്രായങ്ങളിൽ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു ജീവിതശൈലി. ഇപ്പൊ നമുക്ക് പോകണമെങ്കിൽ ആദിവാസികൾക്ക് അവരാണ് കാടിന്റെ മക്കൾ, അവരുടെ അവകാശങ്ങളാണ് നമ്മളെല്ലാം ധരിച്ച് ഉപയോഗിക്കുന്നത്. കാട് അവരുടേതാണ്. അവരുടെ നമ്മൾ വിചാരിക്കുന്ന പോലെ അതിന് ചുറ്റും മതിൽ കെട്ടി അവരുടേതാക്കുന്ന ഒരു ഓണർഷിപ്പ് കോൺസെപ്റ്റ് ഉള്ളതല്ല അവരുടെ ജീവിത രീതി. അവരെ സംരക്ഷിക്കുന്ന അവരാണ് ശരിക്കും പറഞ്ഞ പ്രകൃതി സ്നേഹികൾ എന്ന് പറയുന്നത്. കാടിന്റെ ഉപയോഗിക്കുകയും അതേസമയം തന്നെ കാട് മറ്റുള്ള വരുന്ന ഭാവി തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്വ പൂർണ്ണമായിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ ലോ കോൺസെപ്റ്റ് പാലിക്കുന്നതാണ് ഈ ആദിവാസി സമൂഹം എന്ന് പറയുന്നത്. അപ്പോ ആ സമൂഹത്തിൽപ്പെട്ട് അവരുടെ ഒരു ജീവിത ശൈലിയുണ്ട്. ആ ജീവിത ശൈലി മനസ്സിലാക്കാൻ ശ്രമിക്കാതെ എല്ലാവരും നമ്മുടെ ജീവിത ശൈലി അഡോപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ തെറ്റാണെന്ന് പറയുന്നത് അതിനൊക്കെ കാഴ്ചപ്പാടില്ല.
വിനോയിനി, ഇതില് ഈ കേസിൽ ഈ സംഭവത്തിൽ തുടർന്ന് ഉള്ള എങ്ങനെയായിരിക്കും കാര്യങ്ങൾ നിയമപരമായിട്ട് നീങ്ങാൻ സാധ്യതയുള്ളത്? എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്?
ഇനിയിപ്പോ അത് ഇപ്പോ എന്താണേലും അവർക്കെതിരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് അതിനെതിരെ അവർക്കെതിരെ ഇപ്പോ എന്താണേലും 302 ചാർജ് ചെയ്യും, പിന്നെ ഷെഡ്യൂൾ കസ്റ്റഡിയിൽ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ചുള്ള ഓഫ് കുറ്റകൃത്യങ്ങളും ചാർജ് ചെയ്യും. പിന്നെ അതിനുശേഷം അതിന്റെ വിസ്താരങ്ങൾ നടക്കണം. പിന്നെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്യണം. പോലീസ് അന്വേഷിച്ചിട്ട് അത് നെക്സ്റ്റ് ഇപ്പൊ ഇതിന്റെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പൊ ഒരു FIR രജിസ്റ്റർ ചെയ്ത് ഈ പറഞ്ഞ ഇവരെല്ലാം പ്രതികളെ എല്ലാം പിടിച്ചു ഐഡന്റിഫൈ ചെയ്തു. പിന്നെ അതിനുശേഷം ഇനി കംപ്ലീറ്റ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്യണം. അത് അവർ കോടതിയിൽ സമർപ്പിക്കണം. പോലീസ് അതനുസരിച്ച് പോലീസ് കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ട്രയൽ ആരംഭിക്കുന്നത്. ട്രയൽ ആരംഭിച്ചു കഴിയുമ്പോഴാണ് പിന്നെ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇയാളുടെ പോലീസ് ഭാഗത്തുനിന്നുള്ള പ്രോസിക്യൂഷൻ എവിഡൻസ് ആയിട്ട് ഇതെല്ലാം വരും. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൗണ്ടർ ആർഗ്യുമെന്റ് ശേഷമാണ് ഇത് കൺവിക്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ സാധാരണ കേസിലൊക്കെ ഇപ്പൊ ക്രിമിനൽ ഒഫൻസുകളൊക്കെ ഡീൽ ചെയ്യാനായിട്ടുള്ള കാലതാമസമുണ്ട്. പക്ഷെ ഇതുപോലത്തെ ഒരു സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് ഒരു പക്ഷെ ഒരു പ്രത്യേക കോടതി ഇതിനു വേണ്ടി ഫോം ചെയ്യുകയോ ട്രയൽ നടത്തി വേഗം തീരുമാനത്തിലേക്ക് എത്തുകയോ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാവുമായിരിക്കും. കാര്യം ഒരു രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാകാനുള്ള ഒരു രാഷ്ട്ര അത് ആവശ്യമാണ്. ഞാൻ എന്ന് പറയുന്നത് ആ രാഷ്ട്രീയ സ്വാധീനം എന്നുള്ളതല്ല, പ്രത്യേകിച്ച് ഒരു സൈഡില് തീർത്തും ഒരു ദുർബലരായ വിഭാഗമാകുമ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഏതൊരു സ്റ്റേറ്റിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് അതൊരു പ്രത്യേക കോടതി ഫോം ചെയ്ത് അത് ട്രയൽ നടത്തി എത്രയും പെട്ടെന്ന് കുറ്റക്കാരായിട്ടുള്ള ആൾക്കാരെ ശിക്ഷിക്കപ്പെടേണ്ടെന്ന് പറയുന്ന കൃത്യമായിട്ടൊരു ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്.
ബിനോയ്, ഇതില് നേരത്തെ ബിനോയ് പറഞ്ഞു ഇതൊരു നിയമപരമായിട്ടുള്ള ഒരു കാര്യത്തെക്കാൾ കൂടുതൽ ഒരു സോഷ്യൽ ഇഷ്യൂ ആയിട്ടാണ് ബിനോയ് ഇതിനെ സൂചിപ്പിച്ചത്. അഡ്വക്കേറ്റ് ബിനോയ്, ഇത് രാഷ്ട്രീയക്കാർക്കും നിയമപാലകർക്കും അതുപോലെ തന്നെ പൊതുജനത്തിനും നിയമം പാലിക്കുന്നതിൽ പൊതുവായിട്ടുള്ള നിയമം മാത്രമല്ല കേരളത്തിലുള്ള ഒരു നിയമവ്യവസ്ഥയെ നടപ്പിലാക്കാൻ കഴിയാത്തതിന്റെ ഒരു ഒരു ഉദാഹരണമായിട്ട് ഇതിനെ കണ്ടുകൂടെ?
ഇത് രണ്ട് രീതിയിൽ നമുക്കിതിനെ കാണാം. ഒന്ന്, തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ നിയമവ്യവസ്ഥയിൽ നമ്മുടെ ഇവിടെ നിയമങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല, നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത അതിന്റെ, അല്ലെങ്കിൽ അത് എങ്ങനെ അത് ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ ബന്ധങ്ങള് പല രീതിയിലുള്ള ആ ബന്ധങ്ങളുടെ ഒരു ഇതുണ്ട്. അപ്പോ നമ്മൾ ട്രയലിലേക്ക് വരുമ്പോഴത്തേക്കും പലപ്പോഴും അത് ഈ കാര്യം നമ്മുടെ ഒരു നിയമവ്യവസ്ഥയുണ്ട്, അവിടെ തെളിവുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയും. പിന്നെ ഈ പറഞ്ഞ നിയമപാലകരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം പാവപ്പെട്ട നിയമം അവര് അവരുടെ ശമ്പളക്കാര് അവർ നിയമപാലകര് ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ തന്നെ അവരെ പല രീതിയിലുള്ള രാഷ്ട്രീയ മുഖരെടുപ്പ് മൂവരും ആവശ്യ അനാവശ്യമായുള്ള ട്രാൻസ്ഫറുകൾ അനാവശ്യമായുള്ള പണിഷ്മെന്റുകളെല്ലാം വരുമ്പോ അവരും പലപ്പോഴും ഇതിനേക്കൊക്കെ അറിയാതെ തന്നെ ഇതിനേക്കൊക്കെ വഴങ്ങി കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ ആവശ്യമായിട്ട് വരേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു പോലീസ് മെഷീനറി, അതായത് ഈ ട്രാൻസ്ഫറുകളും എല്ലാം കൃത്യമായിട്ട് ഓരോ രാഷ്ട്രീയക്കാർ വരുമ്പോഴും മാറി വരുന്ന ഒരു മെക്കാനിസം ആയിട്ട് മാറാതെ ഒരു പോലീസ് മെഷീനറി എപ്പോഴും ഒരു ഇൻഡിപെൻഡന്റ് ആവണം. അപ്പോഴേ അവർക്ക് നമ്മുടെ പോലീസ്, കേരള പോലീസ് എന്ന് പറയുന്ന അഭിമാനബോധം പറയട്ടെ, ഏറ്റവും നല്ല ഒരു പോലീസ് മെക്കാനിസമാണ് കേരളത്തിലുള്ളത്. ശരിക്കും അവരെ സ്വതന്ത്രമായിട്ട് കൃത്യമായിട്ട് അവരെ ജോലി ചെയ്യാൻ അനുവദിക്കുകയാണെങ്കിൽ ഈ ഒരു ഒരു തെളി പ്രതികൾ പോലും രക്ഷപ്പെടില്ല. കൃത്യമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനുള്ള ബുദ്ധികളും ബുദ്ധിമതിക്കായ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് സമ്പന്നരാണ് നമ്മുടെ കേരള പോലീസ്. പക്ഷെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയപരമായ ഇൻഫ്ലുവൻസ് ഈ പോലീസിലേക്ക് വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഓരോ സെക്ടറിലും ബാധിക്കുന്നു. ഇപ്പൊ പ്രതികളായിട്ട് വരുന്നവര് അത് വരുന്നത് അവരുടെ മുതലെടുപ്പ്, പ്രതികളായിട്ട് വരുന്ന ആൾക്കാരും രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ഇന്നത്തെ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർ സാധാരണ ഗുണ്ടകളാണ്. കാര്യം അവരെല്ലാം ഭയങ്കര അധികമായ രാഷ്ട്രീയക്കാരും വൻ പിടിപാടുകളുള്ള ആൾക്കാരാണ്. അപ്പൊ അവരുടെ മുമ്പിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യര് സാധാരണക്കാരായിട്ടുള്ള പോലീസുകാർ എന്ത് ചെയ്യാനാണ്?
ബിനോയ്, ഇതില് ഇപ്പൊ പല തരത്തിലുള്ള രീതിയിലാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സംഭവത്തെ കുറിച്ച് പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ ഒരു സാന്നിധ്യം പലരും എടുത്തു പറയുന്നുണ്ട്, വളരെ പ്രസക്തവുമാണ്. എങ്ങനെയാണ് നിയമത്തിന്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ അത് എത്രമാത്രം സ്വാധീനിക്കുന്നു ആയിട്ട് തോന്നുന്നു?
സോഷ്യൽ മീഡിയ രണ്ട് രീതിയിൽ നമുക്ക് തന്നെ വിലയിരുത്തണ്ടല്ലോ. സോഷ്യൽ മീഡിയ ഒരു കണക്കിന് നോക്കി കഴിഞ്ഞാൽ കുറെ കുറെ ഏതൊരു ഒരുവനും ഇപ്പോ ഈ ലോകത്തിലെ ഏതൊരു അറ്റത്തിരിക്കുന്ന ഒരുത്തിനും പ്രതികരിക്കാൻ പറ്റിയ ശക്തമായ ഒരു ആയുധമാണ് സോഷ്യൽ മീഡിയ. നമുക്കൊരു ബിലോങ്ങിങ്നെസ് വരും. ഇപ്പൊ അങ്ങനെ ഓസ്ട്രേലിയയിൽ ഇരിക്കുന്ന നിങ്ങളും അല്ലെങ്കിൽ അമേരിക്കയിലിരിക്കുന്ന ഒരാളും ഇവിടെ പാവം മരിച്ചുപോയ കേരളത്തിന്റെ ഇങ്ങേറ്റത്തിരിക്കുന്ന ഒരു ആദിവാസി യുവാവിനോടുള്ള ഒരു അരി നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് സോഷ്യൽ മീഡിയ. പലപ്പോഴും ഇങ്ങനത്തെ സാമൂഹിക പ്രശ്നങ്ങളെല്ലാം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടാണ് ഇത് അറിയപ്പെട്ടതും അങ്ങനെയൊക്കെ പുറത്തേക്ക് വന്നതും ഒരുപക്ഷെ ആ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ അത് ഒരുപക്ഷെ ആരും കാണാതെ മൂടപ്പെട്ടു പോയേക്കാം. ആ ഒരു രീതിയിൽ വരുമ്പോൾ സോഷ്യൽ മീഡിയ കറക്റ്റ് ആയിട്ടുള്ള ഒരു 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 മെക്കാനിസമാണ്. പക്ഷെ അതിന് വേറൊരു വശം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പല വരുന്ന പല ഇൻഫർമേഷൻസും ചിലതൊക്കെ ഓൾമോസ്റ്റ് ഒരു മെഷീനേറ്റഡ് ഇൻഫർമേഷൻ ആകാതിരുന്നു. അതായത് കൃത്യമായിട്ടുള്ള ഒരു ദുരുദ്ദേശത്തോട് കൂടി ഇപ്പൊ വേറൊരു ഒരു വേറൊരു ഇതിന്റെ വേറൊരു വശം എന്ന് പറഞ്ഞ ഒരു ഓഡിയോ ക്ലിപ്പ് എല്ലായിടത്തും പരക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഉദ്ദേശശുദ്ധി എന്താണെന്നുള്ളത് നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ. അതോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അതിനെപ്പറ്റി അപ്പോ ആ ഒരു രീതിയിലേക്ക് പറയാതെ ഇതൊരു ഒരു ഓക്കെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നു, ഈ ഇൻസിഡന്റിനെ ഹൈലൈറ്റ് ചെയ്ത് വരുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയുടെ ആ ഒരു ഇത് കറക്റ്റ് ആയിട്ടുള്ളതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു കൃത്യമായ നമുക്ക് സോഷ്യൽ മീഡിയ വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് അതിനൊരു നിയമ ഐ മീൻ പല കാര്യങ്ങളും സിമ്പിളേക്ക് നമ്മൾ നമുക്കൊരു നിയമത്തിന്റെ ഒരു പ്രൊസീജിയറുണ്ട്, നിയമത്തിന്റെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് മാറിയിട്ട് ചുമ്മാ ഒരാളൊരു ലേഖനം എഴുതുന്നു അല്ലെങ്കിൽ അത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്നു അത് അതാണ് ശരിയെന്ന് വിചാരിച്ച് കുറെ പേര് അത് അത് അങ്ങോട്ടും കൊണ്ട് ഫോർവേഡ് ചെയ്യുന്നു. അതൊരു അത് മനസാക്ഷിയെ പക്ഷേ അഫക്ട് ചെയ്യാനായിട്ട് കാര്യമുണ്ട്. അപ്പൊ അതിനോടും എനിക്കതിൽ യോജിക്കില്ല. പക്ഷെ ഒരു 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 ഇങ്ങനെ ഒരു അക്രമം നടന്നു അത് തീർച്ചയായിട്ടും ആദ്യമായിട്ട് മാധ്യമങ്ങളിൽ വരാൻ സാധ്യതയുണ്ടായത് സോഷ്യൽ മീഡിയയുടെ ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള ഇടപെടലാണെന്നുള്ളതിന് അംഗീകരിക്കുന്നതിന് യാതൊരു ഒരു മടിയുമില്ല അതിനകത്ത്.
അഡ്വക്കേറ്റ് ബിനോയ് കേക്കടവൻ SBS മലയാളത്തോടെ വിഷയത്തെക്കുറിച്ച് ഇത്രയും വിശദമായി സംസാരിച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു. താങ്ക് യു.